യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാം അധ്യായം 30 വാക്യം ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 30.
അവർ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരപ്പെട്ടു.
ഹി മസ്റ്റ് ഇൻക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ്. നമുക്ക് വളരെ പരിചയമുള്ള വചനമാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു പ്രത്യേകമായ ഒരു ബന്ധത്തിൽ ഈ കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാളുകൾ കഴിയുന്തോറും എന്റെ ഹൃദയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ചിന്ത, അവർ കർത്താവിന്റെ വേലയിൽ അധികമായി വർദ്ധിച്ചു വരുന്നു, വർദ്ധിച്ചു വരണം എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ അങ്ങനെ ആ ഒരു നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവസഭയിൽ കാഴ്ചക്കാരല്ല, there are no spectators in the church of God. ഇവിടെ കാഴ്ചക്കാരാരുമില്ല, ഇവിടെ എല്ലാം അതിൽ പങ്കെടുക്കുന്നവരേ ഉള്ളൂ. ഒരിക്കൽ മോശയുടെ ഭാരം വളരെ കൂടി, 600,000 ജനങ്ങൾ എല്ലാം കൂടെ കൂട്ടി ഏകദേശം 2,000,000 ആൾക്കാർ വരും. അവരുടെ ആത്മീയ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേട്ടും അതിന് പരിഹാരം നിർദ്ദേശിച്ചും മോശ ക്ഷീണിച്ചു പോയപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. മോശയിൽ നിന്ന് 70 പേർക്ക് തന്റെ ആത്മാവിനെ കൊടുത്തു. ആത്മാവിനെ കിട്ടിയപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചുപേർ നോക്കിയപ്പോൾ പാളയത്തിന് പുറത്ത് വേറെ 2 പേർ പ്രവചിക്കുന്നു. അവരീ തെരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ളതല്ല, ഗ്രൂപ്പിലുള്ളതല്ല, എൽദാദും മേദാദും. അപ്പോൾ ചില ആൾക്കാർ മോശയോട് ചെന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു, മോശേ ഈ പാളയത്തിന് പുറത്ത് നീ തെരഞ്ഞെടുക്കാത്ത 2 പേര് അവര് പ്രവചിക്കുന്നു. അപ്പോൾ മോശ ഒരു കാര്യം പറഞ്ഞു, എന്റെ ആഗ്രഹം ദൈവജനം എല്ലാവരും പ്രവാചകന്മായി തീരണം, പ്രവചിക്കുന്നവരായി തീരണം. ഞാൻ വിചാരിക്കും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും അതാണ് എന്റെ ചിന്ത. ഹാർട്ട് ഓഫ് ഗോഡ് ഈസ് ഓൾ ഓഫ് അസ് ഇൻ ദിസ് പ്ലേസ്. They have to minister unto the Lord and minister to other people, other brethren, maybe those who are outside the church. ellavare kurichulla devathinte hrudayathinte aagraham adu ivide aa nilagalil pala sahodharangal sushrushikkunna orthe kartavine stotram cheyyunnu. vivida thalangalil kartavu ottiri sahodharangalukku kripa koduthittundu. ഇനി അതിനെ നിങ്ങൾ ചെറുതായി കാണരുത് എന്നും കൂടെ ആണ് എന്റെ ഒരു അപേക്ഷ. ഗോഡ് ഗിവ് യു എ മിനിസ്ട്രി, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് ലൈറ്റ്ലി. നിങ്ങൾ അതിനെ ലഘുവായിട്ട് കാണരുത്. അത് മേ ബി ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ വെൻ യു ആർ മിനിസ്ട്രിങ്, ദാറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ. ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. ഒരാളോട് നിങ്ങൾ സുവിശേഷം പറയുന്നുണ്ടായിരിക്കാം. ഒരാളോട്, മേ ബി ഫോർ വൺ പേഴ്സൺ, ഒരാളോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞു. അതിനെയും നിങ്ങൾ ചെറുതായി കാണരുത്. ദൈവം ഒരുക്കിയ അവസരം, ദൈവം നിങ്ങളുടെ ഉള്ളിൽ ബലം തന്നു. അതുകൊണ്ട് അതൊരു ശുശ്രൂഷയായി തന്നെ നിങ്ങൾ അതിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരവസരം കിട്ടുമ്പോൾ, മേ ബി ഒരു സ്റ്റേജിലായിരിക്കത്തില്ല നിങ്ങളുടെ യാത്രയിൽ, ഒരു സാക്ഷ്യം പറയുവാനായിട്ട് നിങ്ങൾക്കൊരവസരം കിട്ടുമ്പോൾ, ദൈവം തന്നൊരവസരമായി, ദൈവം നിങ്ങളെ ഉത്തരവാദിത്തമായ ഒരു കാര്യം ഏൽപ്പിച്ചു എന്നുള്ള നിലയിൽ, ഗോഡ് ഗേവ് യു എ റെസ്പോൺസിബിലിറ്റി ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്. സോ ടേക്ക് ഇറ്റ് ആസ് എ സീരിയസ് ഇഷ്യൂ, സീരിയസ് മാറ്റർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതിനെ കാണണം. കാരണം അതൊരു ചെറിയ കാര്യമല്ല, അതൊരു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ്. മേ ബി യു ആർ എ ഡയറക്ടർ ഓഫ് എ കമ്പനി, മേ ബി യു ആർ വർക്കിംഗ് ഇൻ എൻ ഐ ടി കമ്പനി, മേ ബി യു ആർ ഇൻ എ വെരി ബിഗ് പോസ്റ്റ്. നിങ്ങൾ വിവിധ നിലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പറയട്ടെ, അതിന്റെയൊക്കെ ഏറ്റവും മുകളിലുള്ള ജോലിയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതും ദൈവശക്തിയാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതും. അതിനേക്കാളും വലിയ പോസ്റ്റ് ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബില്ലി ഗ്രഹാമിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു അമേരിക്കയുടെ അംബാസഡർ ആകാനോ വൈസ് പ്രസിഡന്റ് ആകാനോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം അദ്ദേഹം പല കൺട്രികളിലും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു അംബാസഡറെ പോലെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി കൺട്രികളിൽ ട്രാവൽ ചെയ്തപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ആയിക്കൂടെന്നോ അംബാസഡർ ആയിക്കൂടെന്നോ സംതിങ് എന്തോ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ പോസ്റ്റിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, അതൊന്നും എനിക്കത് വേണ്ട. പക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അമേരിക്കയിലെ അംബാസഡർ അല്ലെങ്കിൽ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആണ് ഏറ്റവും വലിയ പോസ്റ്റ്. പക്ഷേ അതിന്റെ മുകളിൽ ഉള്ള ഒരു ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്വമാണ് കർത്താവിന്റെ വേല. ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ദി ഗ്രേസ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്, വിവിധ കൃപകളാണ് ഉള്ളത്, വിവിധ കൃപകളാണ് ഉള്ളത്. അപ്പോൾ വിവിധങ്ങളായ കൃപകളുണ്ട്, അത് ഓരോരുത്തരും എന്ത് ചെയ്യണം? അത് വ്യാപാരം ചെയ്യണം. തിമോത്തിയോസിനോട് പറഞ്ഞു, നിന്നുള്ള കൃപാവരത്തെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഈ ദിവസങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഏതാ? ഒന്നോ രണ്ടോ പേരെ കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല കർത്താവിന്റെ വേല. സഭ മുഴുവനും ഉണരുകയാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള, ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു വേല സാധ്യമാവുകയുള്ളൂ. നമ്മൾ പരിണിതത്തിലൊക്കെ എന്റെ പിക്ചർ കാണുന്നുണ്ട്. നെഹമയയുടെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്തു? ഓരോ കുടുംബങ്ങളും അവരുടെ മുമ്പിലുള്ള മതിൽ പണിതു. അറ്റ് ദ ടൈം ഓഫ് നെഹമയ എവരി ഫാമിലി ദേ ബിൽറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്, അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന ആ മതില് അവർ പണിതു. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഞാൻ കാഴ്ചക്കാരനല്ല, ഐ എം നോട്ട് എ സ്പെക്ടേറ്റർ. ഞാൻ മാറി നിൽക്കേണ്ട ഒരാളല്ല, ഞാൻ ഒരുമിച്ചുകൂടി എന്ത് ചെയ്യേണ്ട ആളാണ്? തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. അപ്പൊ ഞാൻ ആ നിലയിൽ നിങ്ങളെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. പണ്ടും കാണുന്നുണ്ട്, പക്ഷെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ആ നിലയിൽ ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുക. ആ നിലയിൽ എല്ലാവരും, അതൊരു ചെറിയ കാര്യം പോലും അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു അച്ചാർ ഉണ്ടാക്കി ചർച്ചിൽ കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ അത് കൊടുക്കുന്ന പോലെ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മേശമേലുള്ള ശുശ്രൂഷ ഒരു ചെറിയ കാര്യമായിട്ട് അപ്പോസ്തലന്മാർ കണ്ടില്ല. മേശമേലുള്ള ശുശ്രൂഷ ഒരു വളരെ പ്രധാനമായ കാര്യമായിട്ട് അപ്പോസ്തലന്മാർ കണ്ടതുകൊണ്ട് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഏഴുപേരെ അതിനായിട്ട് വേർതിരിച്ചു. ഞാൻ ചോദിക്കാൻ ചേബിളെ സെർവ് ചെയ്യാനായിട്ട് എന്തിനും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ആൾക്കാർ വേണ്ട കാര്യമുണ്ടോ? ചോറ് വിളമ്പിക്കൊടുക്കാനായിട്ടേ, അല്ലെങ്കിൽ ഒരു സാധനം എടുത്തു കൊടുക്കാനായിട്ട് ഈ ആത്മനിറവുള്ളവരെ വേണ്ട കാര്യമുണ്ടോ? ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ടത്തെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സഭകളിൽ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം, അന്യഭാഷ അടയാളത്തോടുകൂടി മാത്രമേ പരിശുദ്ധാത്മാഭിഷേകം ഉള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കൊണ്ട് അന്നത്തെ ആ സമയത്ത് അവിടുത്തെ ചില പാസ്റ്റർമാർക്ക് വളരെ നിർബന്ധമായിരുന്നു. കൺവെൻഷൻ പന്തലിന്റെ തൂണ് കുഴിച്ചിടുന്നവൻ അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആളായിരിക്കണം. അതായിരുന്നു അന്നത്തെ അവരുടെയൊക്കെ ആ ഭീഷണത എങ്ങനെയായിരുന്നു. അപ്പം പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളൊരു കാര്യം, അതാണ് കൂടുതൽ സ്ട്രെസ് അവിടെ. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഒരു കൺവെൻഷൻ പന്തലിന്റെ തൂണ് കുഴിച്ചിടുന്നത് പോലും ഒരു ശുശ്രൂഷയായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യം, ഒന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, രണ്ട് കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് യേശു പറഞ്ഞത്, എന്റെ ആടുകൾ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മൈ ഷീപ് ദേ വിൽ കം ഇൻസൈഡ് ആൻഡ് ദേ വിൽ ഗോ ഔട്ട് ആൻഡ് ദേ വിൽ ഹാവ് ദ പാസ്റ്റർ. അപ്പോൾ അകത്തു വരുന്നൊരു ശുശ്രൂഷയുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച് പറഞ്ഞായിരുന്നു. അന്ത്യോക്കയിലെ സഭയില് Acts 13 എന്ത് ചെയ്തു? They were ministering unto the Lord and fasting. അവർ കർത്താവിനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. രണ്ട്, അവർക്ക് പുറത്തൊരു അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ നിന്ന് ചിലരെ വേർതിരിച്ച് പുറത്തേക്ക് അയക്കുകയാണ്. ആരൊക്കെയാണ്? പൗലോസിനെയും ബർണബാസിനെയും വെളിയിലേക്ക് അയച്ചു. അപ്പം രണ്ട് ശുശ്രൂഷകൾ, ഒന്ന് അകത്ത് കർത്താവിനെ മിനിസ്റ്റർ ചെയ്യുന്നു, കർത്താവിന്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇനി അവിടെ കൊണ്ട് തീർന്നില്ല, അവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്ത് ചെയ്യുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു. അല്ലെങ്കിൽ സഭയിൽ തന്നെയുള്ള മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു, ആത്മീയോട് എൻകറേജ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഡിഫൈ ചെയ്യുന്നു, വിവിധ നിലകളിൽ സഹായിക്കുന്നു, എല്ലാം ഉണ്ട്. ഇതെല്ലാം അതിന്റെ തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ ദൈവസഭയിൽ ഞാൻ ഇൻവോൾവ് ആണോ ചില കാര്യങ്ങളിൽ എന്ന് നമ്മൾ നമ്മളെ പരിശോധിക്കണം. അല്ലെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നാം ഈ ദിവസങ്ങളിൽ അധികമായ ശുശ്രൂഷയിൽ എന്ത് ചെയ്യണം, വളർന്നു വരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസഭയ്ക്ക് അകത്ത് ഒത്തിരി ശുശ്രൂഷകളുണ്ട് സഹോദരങ്ങൾ, വിവിധ നിലകളുള്ള ശുശ്രൂഷകളുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിൽ പോയി ഒരാളെ പോയി കണ്ട് സംസാരിക്കുന്നത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. നാം ഒരു പക്ഷേ അതിനെ അങ്ങനെ കാണാറില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്ന് കണ്ടു തുടങ്ങിയാൽ ഒരു ഒരു കുടുംബത്തിൽ പോയി, കുടുംബമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിങ്ങൾ വീട്ടിൽ ചെന്നു, അവരെ ചെന്ന് കണ്ടു, സംസാരിച്ചു, നമ്മളെ എൻകറേജ് ചെയ്ത കാര്യങ്ങൾ അവരോടൊന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവരും എന്ത് ചെയ്യും, അവരെ എൻകറേജ് ചെയ്ത കാര്യങ്ങൾ നമ്മോടും പറയും. അതൊരു ശുശ്രൂഷയാണ്. കുറച്ചും കൂടെ പറഞ്ഞാൽ ഒരു കാലുകഴുകല, ഒരു പരസ്പരം ഒരു കാലുകഴുകല. അത് കാരണം എന്താണെന്നറിയാമോ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നു, അവർ നമ്മോട് അവരെ ചലഞ്ച് ചെയ്ത കാര്യങ്ങൾ പറയുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കഴുകൽ നടക്കുന്നുണ്ട് അവിടെ, ഒരു കഴുകൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും ആ നിലയിൽ അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയണം, തിരിച്ചറിയണം, പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ആ ക്ലാരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനുള്ള ക്ലാരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് കൂടുതലായിട്ട് എന്നെ വിളിച്ച് വിളി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി തരണമേ, കുറെ കൂടെ ഒരു തെളിച്ചം തരണമേ. ലോർഡ് ഗിവ് മീ എ ക്ലാരിറ്റി, വാട്ട് ഈസ് മൈ കോൾ, എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്, എന്തിനാ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് വെള്ളിയാഴ്ച പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒരു മണിക്കൂറെങ്കിലും അതിരാവിലെ ദൈവസന്നിധിയില് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ, നമുക്ക് ആ ദിവസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദൈവവചനങ്ങളെ കേൾപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, കുറച്ചും കൂടെ ഒരു ബലം നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടും, ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ദിവസം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബലത്തോടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു മണിക്കൂറത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒന്നര രണ്ടോ മണിക്കൂർ പ്രാർത്ഥന നിങ്ങൾ ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ജോലിസ്ഥലത്തിൽ പോലും നിങ്ങളെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എക്വിപ്പ് ചെയ്യും. ഓക്കെ, ഞാനതിലെ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ ആമുഖമായി അത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്നെ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം നമ്മൾ വായിച്ചത് ഇതാണ്, വേഴ്സ് 30, John 3:30, അവൻ വളരണം, ഞാൻ കുറയണം. ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. അവൻ വളരണം, ഞാൻ കുറയണം. വളരെ പ്രധാനപ്പെട്ട തിരുവചനത്തിലെ ഒരു സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇത് പറയുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റോടെ നമ്മൾ കാണുന്നുണ്ട്, ചില യഹൂദന്മാർ വന്ന് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു ചെറിയ തർക്കമുണ്ടായി, ശുദ്ധീകരണത്തെ കുറിച്ചൊരു തർക്കം. There was a conflict between some Jews and the disciples of John the Baptist. ഒരു തർക്കം. എന്താ തർക്കം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഒന്നുമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, യേശു ശിഷ്യന്മാരുമായി ഒരു സ്ഥലത്ത് സ്നാനം കഴിപ്പിക്കുന്നു, യോഹന്നാൻ ശലീമിനെ അരികത്ത് അതിനുള്ളിൽ വേറെ സ്ഥലത്ത് സ്നാനം കഴിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് ശുശ്രൂഷ നടക്കുക. ഒരു വശത്ത് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നു, ഒരു വശത്ത് ശിഷ്യന്മാര്, യേശു കൂടെയുണ്ട്, ശിഷ്യന്മാര് സ്നാനം കഴിപ്പിക്കുന്നു. രണ്ട് ശുശ്രൂഷ രണ്ടിടത്ത് നടക്കുക. അപ്പോഴാണ് ഒരു യഹൂദൻ വന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരുമായിട്ട് എന്ത് ചെയ്തത്, ഒന്ന് സംസാരിച്ചത്. എന്തോ ഒരു തർക്കം അവരുടെ ഉണ്ടായി. പക്ഷേ താഴേക്ക് വായിക്കുമ്പോഴത്തേന് അവര് വന്ന് verse 26, They came to John and said to him, Rabbi, he who was with you beyond the Jordan, to whom you have testified, behold, he is baptizing and all are coming to him. അവർ ശിഷ്യന്മാർ വന്ന് യോഹന്നാനോട് പറഞ്ഞു, കാരണം ഈ തർക്കം ഉണ്ടായ ഉടനെ നേരെ ശിഷ്യന്മാർ യോഹന്നാന്റെ അടുക്കൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തർക്കം ഇവ രണ്ട് ശുശ്രൂഷയും തമ്മിലുള്ള ബന്ധത്തിലുള്ള തർക്കമായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വന്ന് ഇവരെന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവര് വന്ന് ഈ തർക്കം ഉണ്ടായ ഉടനെ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് എന്തായി, ഞാൻ പറഞ്ഞത് ഹേർട്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. ഓക്കെ, അവര് വന്ന് യോഹന്നാനോട് ഒന്ന് ചോദിച്ചു, ദേ അവിടെ മറ്റൊരാളെ സ്നാനം കഴിപ്പിക്കുന്നുണ്ടല്ലോ, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ യോഹന അതിന്റെ മറുപടി പറയാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 27 വാക്യം വേഴ്സ് 27, അത് യോഹനാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയില്ല. എ മാൻ ക്യാൻ റിസീവ് നത്തിങ് അൺലെസ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ഹിം ഫ്രം ഹെവൻ. ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ, എവിടെ നിന്നാ ഇത് വരുന്നത്? സ്വർഗത്തിൽ നിന്ന് വരുന്നതാ ശുശ്രൂഷ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്നതാ. അതുകൊണ്ട് ദൈവത്തിന്റെ ബലത്തിലല്ലാതെ നമുക്ക് ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തില്ല. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, ഞാനത് പെട്ടെന്ന് നമ്മുടെ ഭാഗത്തേക്ക് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എവരി മിനിസ്ട്രി ഈസ് ഫ്രം ഹെവൻ, ഈസ് ഫ്രം ഗോഡ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഓ, ദൈവം അയക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്, ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നാലും നാം ഒന്ന് തിരിച്ചറിയണം, ദൈവത്തിന്റെ ബലത്തിൽ കർത്താവിന്റെ കൃപയിൽ കർത്താവിനോടുള്ള ആശ്രയത്വത്തിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല, ഒന്നും ചെയ്യുവാൻ കഴിവില്ല. കർത്താവിന്റെ സാന്നിധ്യത്തിലല്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിവില്ല എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുവാൻ, കൂടുതൽ കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുവാൻ. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്, യഹോവയെ തിരിയുവീൻ, യഹോവയുടെ ബലത്തെ തിരിയുവീൻ. സ്വരങ്ങളെ തിരിച്ചറിയണം. കർത്താവ് നമുക്കൊരു കൃപ തന്നാലും വീണ്ടും കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലണം. എന്താണെന്നറിയാമോ, കർത്താവേ അവിടുന്ന് വീണ്ടും എന്നെ എംപവർ ചെയ്യണമേ, അവിടുന്ന് വീണ്ടും എനിക്ക് ജ്ഞാനം തരണമേ കർത്താവേ, കർത്താവേ അത് ചെയ്യുവാൻ വേണ്ട ബലം തരണമേ, അത് ചെയ്യാൻ വേണ്ട ധൈര്യം തരണമേ, അത് ചെയ്യാൻ വേണ്ട ഉത്സാഹം തരണമേ. സ്വരാളെ, കാരണം എവരിത്തിങ് കംസ് ഫ്രം ഗോഡ്, എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാ, ദൈവത്തിൽ നിന്നാ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ചെറിയ ശുശ്രൂഷയുടെയും മുൻപിൽ ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ കൃപയിലല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്റെ ജ്ഞാനത്തിൽ എനിക്ക് സാധ്യമല്ല, എന്റെ ബലത്തിൽ സാധ്യമല്ല, എന്റെ ഐഡിയ കൊണ്ട് പറ്റത്തില്ല, എന്റെ പുതിയ പുതിയ ചിന്താഗതികൾ കൊണ്ട് സാധ്യമല്ല, കർത്താവിൽ നിന്ന് മാത്രം. നിങ്ങൾക്കറിയാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ഐഡിയ പരസ്യമതാണ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഐഡിയാസ് ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു മൊത്തത്തിൽ, അങ്ങനെയാണ് ലോകം മുഴുവൻ ഐഡിയാസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ആപ്പ് ഉണ്ടാക്കിയാൽ മതി, സിമ്പിൾ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, 100,000 രൂപ കൊടുത്ത്, 100,000 രൂപ മുടക്കി ഒരാൾ ഒരു ആപ്പ് ഉണ്ടാക്കി, എന്നിട്ട് അത് ഒരു പുതിയ ഐഡിയ പുള്ളിക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ഇതായിട്ട് അങ്ങ് മാറി. പിന്നെ ഐഡിയയുടെ കാലഘട്ടമാണ് പുതിയൊരു ഐഡിയ. ഞാൻ പറയാം, ദൈവവേലയിൽ ഒരൈഡിയ കൊണ്ടും കഴിയില്ല, കാരണം ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിന്റെ കാര്യപരിപാടിയ. ഒരു ടെക്നിക്ക് ഇവിടെ എന്തിയത്തില്ല, വക്കിയത്തില്ല. ടെക്നിക്ക് കൊണ്ട് കുറെ കാര്യം ചെയ്യാൻ പറ്റുന്ന അറിയാമോ, ടെക്നിക്ക് കൊണ്ട് നമുക്ക് ആൾക്കാരെ ചാടിപ്പിക്കാൻ പറ്റും, ടെക്നിക്ക് കൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറെ മാസ്മരികമായ കാര്യപരിപാടികൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഹൃദയത്തിന്റെ അകത്തുള്ള രൂപാന്തരത്തിന്, ഒരുവനെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ, ഞാൻ പറയാം, ഒരൈഡിയക്കും സാധ്യമല്ല, ഒരൈഡിയക്കും സാധ്യമല്ല. പൗലോസ് പറഞ്ഞൊരു വാചകം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു. ഗലാത്തി ലേഖനത്തിലാണ് ആ വാക്യമുള്ളത്. ഗലാത്തി ലേഖനം, ഗലേഷ്യൻസ് 4:1 കിട്ടുന്നവർക്കടുത്ത് വായിക്കും, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. കിട്ടുന്നിടത്ത് വായിച്ചു Galatians 4:19.
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ.
My children with whom I am again in labor until Christ is formed. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വചനത്തിന്റെ മുൻപിൽ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞത് ഞാൻ സ്തബ്ധനായിട്ടിരുന്നു പോയി. ഒരു അപ്പോസ്തോലന്റെ ഹൃദയത്തിന്റെ ഒരു വാഞ്ച ഞാൻ അവിടെ കണ്ടെന്നറിയാമോ? ക്രിസ്തു ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഒരുവനിൽ ക്രിസ്തു ഉരുവാകുവാൻ. ഞാൻ രണ്ട് തരത്തിൽ അങ്ങ് എടുക്കുക കേട്ടോ. ഒന്ന്, രക്ഷിക്കപ്പെടുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് വരുന്നുണ്ട്. പറഞ്ഞു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. അങ്ങനെ ഒരുവന്റെ ഉള്ളിൽ ആയിരിക്കുന്ന ക്രിസ്തു എന്ത് ചെയ്യും? വളരും, 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 വളരും. ആ മെച്ചൂരിറ്റിയിലേക്കുള്ളൊരു വളർച്ചയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവേദനപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഭാരപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയിട്ടുള്ള നിലവിളി, അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം. ഓ സമയസി, ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ആത്മീയ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇതിന്റെ മുൻപിൽ ഞാൻ പറയാം, എനിക്ക് എന്റെ ഉള്ളിൽ അങ്ങനത്തെ വലിയ പ്രസവവേദന എന്നുള്ള ഒരാളല്ല ഞാൻ. പൗലോസിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത്രയും വലിയ വേദനയൊന്നുമില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എന്നെ അത് എൻകറേജ് ചെയ്യാം. ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവാൻ, ഒരുവനിൽ ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ഒരു ശുശ്രൂഷകന്റെ ഉള്ളിൽ എത്രമാത്രം ഒരു ബേഡൻ, എത്രമാത്രം ഒരു വാഞ്ച, എത്രമാത്രം എരിവ്, എത്രമാത്രം ഒരു പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. കാരണം എന്നറിയാമോ, ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും വളരത്തില്ല, വളരത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ശുശ്രൂഷയിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിതാണ് ഈ ഭാരം. പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ശാപഗ്രസ്തനാകുവാനായിട്ട് തയ്യാറാ. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ശാപഗ്രസ്തനാകുന്നതിന്റെ അർത്ഥം എന്നറിയോ? നരകത്തിൽ പോകുന്നതിന്റെ അർത്ഥം. എന്റെ സഹോദരന്മാർ നിത്യതയിൽ കടക്കുവാനായിട്ട് അവർക്ക് വേണ്ടി ഞാൻ ശാപഗ്രസ്തനാകുവാൻ വേണ്ടി തയ്യാറാ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, ആ ഒരു ഭാരം നമ്മൾ തിരിച്ചറിയണം. അത് പൗലോസിന്റെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഭാരമാണ്. അത് കർത്താവിന്റെ നിലവിളിയാ. എരിശലേമേ, എരിശലേമേ, കോഴിന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭാരമാണ്. ആ ഭാരം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളിലേക്ക് ദൈവം എന്ത് ചെയ്യും? അങ്ങ് തകരും. അപ്പോഴാണ് നമുക്ക് ആ ഭാരം കിട്ടുന്നത്. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ, അങ്ങനെയുള്ളവരിലേക്ക് ദൈവം തന്റെ ആ ഭാരം പകരും. അങ്ങനെ അവർക്ക് ഭാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് സ്വസ്ഥതയില്ല. പിന്നെന്താണ്? അവർ നിലവിളിയും കരച്ചിലും പ്രാർത്ഥനയാണ്. കാരണം എന്താ? ദൈവത്തിന്റെ ഭാരം ഒരാളിലേക്ക് ദൈവം പകരുന്ന, ദൈവം പകരുന്ന എന്തൊരു സ്റ്റേറ്റ്മെന്റ് അത്? എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ശാപഗ്രസ്തനായി തീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, മറ്റൊരുവൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം എന്നുള്ള ചിന്ത, എന്നുള്ള ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ശുശ്രൂഷ എവിടുന്നാ വരുന്നത്? ശുശ്രൂഷ ദൈവത്തിൽ നിന്നാ വരുന്നേ, സ്വർഗത്തിൽ നിന്നാ വരുന്നേ. പക്ഷെ നമ്മുടെ ഒരു പങ്കാളിത്തം അതിന്റെ ആവശ്യമുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഒരു പങ്കാളിത്തം ആവശ്യമുണ്ട്. നമുക്ക് വീണ്ടും യോഹന്നാനിലേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ മൂന്നാമത്, ജോൺ ചാപ്റ്റർ 3 അതിന്റെ 28 വാക്യം, വേഴ്സ് 28.
ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു.
അടുത്തത്,
മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു.
ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ ആ യോഹന്നാന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോ യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ യോഹന്നാൻ യേശു ആരാണെന്ന് പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ യോഹന്നാൻ എന്ന് ശ്രദ്ധിക്കാം. 400 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പ്രവാചക ശബ്ദമാണ് യോഹന്നാൻ. മലാക്കി കഴിഞ്ഞിട്ട് 400 വർഷം നിശബ്ദതയുടെ വർഷമാ, ഒരു പ്രവാചക ശബ്ദവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പോക്രിഫ എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ അംഗീകരിക്കാത്തത്. കാരണം ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണ് അപ്പോക്രിഫ പല പുസ്തകങ്ങളും. 400 വർഷക്കാലം ഒരു പ്രവാചക ശബ്ദവും ഇസ്രായേലിലില്ല. മലാക്കി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ പരിപാടി. ആ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഫാരിസീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവരെഴുന്നേറ്റു. സാഡുസീസ് സദൂഖ്യർ, അങ്ങനെ ചില ഗ്രൂപ്പുകൾ എഴുന്നേറ്റതേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. ഇസ്രായേലിനെ റോമ ഗവൺമെന്റ് അടിമത്തത്തിലായിരിക്കുമ്പോൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു കൂട്ടം പോരാളികൾ എഴുന്നേറ്റു. പക്ഷേ പ്രവാചക ശബ്ദമില്ല. 400 വർഷത്തിന് ശേഷം ഒരു പ്രവാചക ശബ്ദം ഇസ്രായേൽ കേട്ടു. നിങ്ങൾ ആ മനുഷ്യനെ ശ്രദ്ധിക്കണം. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാർ, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണം, വരുന്നത് മരുഭൂമിയിൽ നിന്ന് പ്രസംഗം, മാനസാന്തരപ്പെടുവിൻ. കുറച്ചുപാട് കഴിഞ്ഞപ്പോൾ ഇച്ചിനോട് കടുപ്പിച്ചു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിങ്ങളെ ഒഴിഞ്ഞു ഓടിപ്പോവാൻ ഉപദേശിച്ചു തന്നത് ആര്? ഇസ്രായേലിന് ഏകദേശം ഇത് പരിചയമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ശബ്ദം ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട്. ആരെന്നറിയാമോ? അരയിൽ തോൽവാറ് കിട്ടി പ്രവചിച്ച ഒരാളുണ്ട്. ആരാ? ഏലിയാവ്. ഏലിയാവിന്റെ അതേ ആത്മാവോടുകൂടിയാണ് യോഹന്നാൻ വരുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്ത് നിന്നെടുക്കുക, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങൾ നിൽക്കുക. കർത്താവ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ യേശു യോഹന്നാനെ ജയിലിലായപ്പോഴാണ് യേശുക്രിസ്തു മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏകദേശം ഇരിക്കുന്ന 6 മാസം എന്ന് എനിക്ക് തോന്നുന്നത്. 6 മാസം എന്നാണ്ടേ ഉള്ളൂ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന പാരലി ഉണ്ടായിരുന്ന കാര്യം. 6 മന്ത്സ്, 6 മാസം, ഒരു വർഷം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഏകദേശ കാലഘട്ടം ഒരു 6 മാസം. ഇപ്പൊ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നോക്കുക, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നോക്കുക. ഇസ്രായേൽ നോക്കിയാൽ കുറച്ചും കൂടെ അംഗീകരിക്കാൻ പറ്റിയ ശുശ്രൂഷ ആരുടെ ശുശ്രൂഷയാണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയാണ്. കാരണം എന്താ? എപ്പോഴും ഉപവാസം. പുള്ളിക്കാരൻ ഉപവാസത്തിന്റെ പാർട്ടിയാണ്. ഇനി വല്ലപ്പോഴും കഴിച്ചാൽ എന്തേ കഴിക്കുള്ളൂ? നാടൻ പക്ഷെ പറഞ്ഞ ബിരിയാണി കഴിക്കുന്നില്ല. അദ്ദേഹം പിന്നെന്താ? തേന്, വെട്ടുക്കിളി. അപ്പോൾ നമ്മൾ പലപ്പോഴും ആത്മീയതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കാണുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കാതിരിക്കുക, വസ്ത്രത്തിന്റെ സിംപ്ലിസിറ്റി. അപ്പൊ ഇസ്രായേൽ നോക്കിയപ്പോഴത്തേന് സംഭവം യോഹന്നാൻ കുറച്ചും കൂടെ മികച്ചു നിൽക്കാനായിട്ട് സാധ്യതയുള്ള ഒരാള്. കാരണം അത് മാത്രമല്ല, ഏലിയാവിന്റെ അതേ സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഡ്രസ്സും അങ്ങനെയാണ് ഏലിയാവിന്റെ പോലത്തെ. അതുമല്ല, വാക്കുകളും അതുപോലത്തെയാണ്. സകല അവിടെ നേരിശലേമിൽ നിന്നും അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചുകൂടി യോഹന്നാനെ കേൾക്കുവാനായിട്ട്. പക്ഷേ യോഹന്നാൻ വെളിപ്പാടിന്റെ മനുഷ്യനായിരുന്നു. ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച യോഹന്നാൻ, യോഹന്നാനൊരു ദൂത് ദൈവം കൊടുത്തു. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നിങ്ങൾ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. വെളിപ്പാടില്ല യോഹന്നാൻ നിൽക്കുന്നത്. വെളിപ്പാടില്ലെങ്കിൽ ഒരിക്കലും യേശു കർത്താവിൽ അംഗീകരിക്കാൻ യോഹന്നാൻ കഴിയത്തില്ല. ഇന്ന് നമുക്ക് ഈസിയാണ് നമുക്ക് യേശുവിനെ അംഗീകരിക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ അന്ന് ചിന്തിക്കണം, യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചതേ ഉള്ളൂ. ഒരു വെളിപ്പാടിലല്ലാതെ യേശു ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. യോഹന്നാൻ തിരിച്ചറിയുക. എന്നിട്ട് പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യൂദിനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേൽ പലതരത്തിലുള്ള ദാസന്മാരുണ്ട്, അടിമകളുണ്ട്. ചില അടിമകൾ യജമാനന്മാർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുന്ന അടിമകളാണ്. ചില അടിമകൾ വയലിൽ ജോലി ചെയ്യുന്ന അടിമകളാണ്. ചില അടിമകൾ, ഏറ്റവും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഡൂക്കിലി അടിമകളുണ്ട്. ഏറ്റവും മോശക്കാരായ, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അടിമകൾ, അവരുടെ പരിപാടിയാണ് യജമാനൻ വെളിയിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുക? ആ ചെരുപ്പിന്റെ വാറൊക്കെ ഒന്ന് അഴിച്ച് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷൂവിന്റെ ലെയ്സൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്ത് യജമാനന്റെ കാല് കഴുകുന്ന അടിമ. യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞതാ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലയിലുള്ള ഒരു അടിമയായി തീരുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ പറഞ്ഞത് ആത്മാവിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുമ്പോഴാണ് യേശുവിന്റെ മഹത്വവും നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മൾ തിരിച്ചറിയുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാതെ നമുക്കൊരിക്കലും യേശുവിന്റെ മഹത്വത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. 2, നമ്മുടെ ഒന്നുമില്ലായ്മയും. എന്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന്. ആരാത്? ആരായി പറയുന്നേ? ആ പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ഒരു പ്രവാചകന്റെ ശബ്ദമാണ്. ഇസ്രായേലിൽ നടുങ്ങി വിറച്ചുപോയ ശബ്ദം, 400 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള പ്രവാചക ശബ്ദം, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നവൻ. ഇനി കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ, സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ പറയുകയാ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്വരങ്ങൾ, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതാ. നമുക്ക് ഈ വചനങ്ങളെല്ലാം അറിയാം, പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവൊന്ന് കത്തിക്കുവാൻ, ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പ്രകാശിക്കുവാൻ, അപ്പോഴാ യേശുവിന്റെ മഹത്വത്തിന്റെ ആ വലിപ്പം നാം ഒന്ന് കാണുന്നത്. നീ വീണ്ടും യോഹന്നാൻ പറഞ്ഞു, അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്, വേഴ്സ് 29, John 3:29.
മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്നു മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു.
അടുത്ത കാര്യം യോഹന്നാൻ പറയുക, യോഹന്നാൻ പറയുകയാണ്, അവൻ ആരാണ്? അവൻ മണവാളനാ. He is the bridegroom. Jesus is the bridegroom. And I am the friend of that bridegroom. ഞാൻ മണവാളന്റെ സ്നേഹിതനാ. എന്നിട്ട് പറയുകയാണ്, എന്റെ സന്തോഷം എന്താണെന്നറിയാമോ? ഈ 1000 പേര് മാനസാന്തരപ്പെടുന്ന അല്ല എന്റെ സന്തോഷം. ഈ ഒത്തിരി പേര് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ സ്നാനപ്പെടുന്ന അല്ല എന്റെ സന്തോഷം. എന്റെ സന്തോഷം മണവാളന്റെ ശബ്ദം കേൾക്കുന്നതാ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കാര്യം എത്ര സിമ്പിൾ ആയിട്ട് യോഹന്നാൻ മനസ്സിലായി. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. ഭൂതങ്ങൾ കീഴടങ്ങുന്ന അല്ലെന്ന്, പിന്നെന്താ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത്? എന്താ അതിന്റെ അർത്ഥം? ഒരു മണവാട്ടി ആയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. ഞാൻ അങ്ങനെ പറയട്ടെ, മണവാളനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ. നിത്യത മുഴുവൻ മണവാളനോടൊപ്പം അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. യോഹന്നാൻ പറഞ്ഞു, ഞാൻ മണവാട്ടിയൊന്നുമില്ല, ഞാൻ മണവാളന്റെ സ്നേഹിതനാ, പക്ഷേ അവന്റെ സ്വരം കേൾക്കുമ്പം എന്റെ ഹൃദയം അങ്ങ് സന്തോഷിക്കുക. കുറച്ചും കൂടെ പറഞ്ഞു, എന്റെ ഈ സന്തോഷം എന്ത് ചെയ്തിരിക്കുന്നു? പൂർത്തിയായിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു. ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ സഹോദരങ്ങളെ, അവന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കുക. അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവന്റെ വചനത്തിൽ എന്ത് ചെയ്യണം അനുഭവിച്ചിരിക്കണേ, സന്തോഷിക്കണം. ദൈവവചനം വായിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമില്ലെങ്കിൽ അതിന്റെ അർത്ഥം മണവാളന്റെ ശബ്ദം കേൾക്കുന്നില്ലെന്നുള്ളതാ. മണവാളന്റെ ശബ്ദം ഒത്തിരി ഒന്നും കേൾക്കേണ്ട, ഒരു ശകലം കേട്ടാൽ പിന്നെ എന്താണ് അങ്ങ് സന്തോഷം? ഞാൻ ചില സമയത്ത് ഈ വചനം വായിക്കുമ്പോൾ ചിലപ്പോ രണ്ടു മൂന്ന് വാക്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും എന്റെ അകത്തുനിന്ന് കത്തും, പിന്നെ വായനയൊക്കെ അവിടെ നിർത്തും. കാരണം പിന്നെന്തിനുള്ള സമയം എന്നറിയോ, പിന്നെ സന്തോഷിച്ച് അവിടുത്തെ ആരാധിക്കാനുള്ള സമയമാണ്. നമ്മൾ ഈ സന്തോഷം അകത്ത് കത്തുമ്പോഴത്തേന് വായനയൊക്കെ നിർത്തിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനുള്ള സമയമാ? പിന്നെ കർത്താവിൽ ആനന്ദിക്കുവാനുള്ള സമയമാ, അവയിൽ സന്തോഷിക്കുവാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ മതി, പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതാ ദൈവവചന വായനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് കർത്താവ് നമ്മോട് ആ വചനം വായിക്കുമ്പോൾ അതിലൂടെ മണവാളന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. ആ മണവാളന്റെ പ്രത്യേകതയുണ്ട്, അവിടുന്ന് സംസാരിക്കുന്ന മണവാളന. അതിന് ഞാൻ പറയട്ടെ സഹോദരങ്ങൾ, മറ്റൊന്നും നമ്മുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ശകല സമയത്തേനേ ഉള്ളൂ. നമ്മളെ ആൾക്കാർ എത്ര ഉയർത്തിയാലും ഉണ്ടല്ലോ, ആരൊരാൾ പറഞ്ഞു, നിങ്ങളെ എടുത്ത് ഉയർത്തും തോറും പേടിച്ചു വേണം അത്രയും മുഖത്തിന് താഴ്ത്ത് ഇടാൻ പോകുന്നു പറഞ്ഞു. ആരെങ്കിലും ഉയർത്തും പോർത്താൽ മതി, ഇടാൻ പോകുന്ന കുഴി അത്രയും മോളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് ഇടാൻ പോകുന്നത്. അപ്പൊ അതിനൊന്നും നമുക്ക് സന്തോഷിക്കാനല്ല, മണവാളനിൽ സന്തോഷിക്കാനായിട്ട്. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നിൽ സന്തോഷിക്കുന്നുവെന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്ന് അങ്ങനെ നമ്മൾ സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇനി നമുക്ക് കർത്താവിന് സന്തോഷിക്കാം, കർത്താവ് നമ്മിൽ സന്തോഷിക്കും. ഇങ്ങനെയാ ഈ സന്തോഷമോ? ഇത്രയും കണ്ടപ്പോ യോഹനൻ ഒരു സ്റ്റേറ്റ്മെന്റോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? ആ വെളിപ്പാട് കിട്ടി. ഒന്നാരാണ്? അവിടുന്ന് മണവാളനാണ്. രണ്ടവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. വീണ്ടും പറഞ്ഞ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇത്തിരി വെളിപ്പാടുകളായിട്ട് നിൽക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ യോഹനൻ പറയുകയാണ്, ഐ മസ്റ്റ് ഡിക്രീ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറയണം. ഒരാൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. യേശു വളരണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എനിക്കിഷ്ടാ. ഞാൻ അതിന് റെഡിയാ. എത്ര മാത്രം യേശുവിനെ ഉയർത്താനും ഞാൻ റെഡിയാ. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം പോരാ. മണവാളിനുള്ള സന്തോഷം ഒരല്പം കുറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? കുറയണം. ഞാൻ കുറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര വലിയ പുള്ളിയൊന്നും അല്ല. എന്നാലും അങ്ങ് കുറയുക എന്ന് പറഞ്ഞൊരു കാര്യം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ കുറയണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറയുമ്പോഴേ യേശു നിങ്ങളിലൂടെ വളരുകയുള്ളൂ. നിങ്ങൾ താഴുമ്പോഴേ യേശു നിങ്ങളിൽ മഹത്വപ്പെടുകയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായി. ഞാൻ കുറയണം. ഐ മസ്റ്റ് ഡിക്രീസ് ആൻഡ് ഹീ മസ്റ്റ് ഇൻക്രീസ്. ഞാൻ കുറയണം. ഞാൻ കുറയുന്നിടത്താണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാൻ കുറയാതെ എനിക്കൊരിക്കലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ കുറയാതെ എന്റെ വാക്കിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും രൂപാന്തരം ഉണ്ടാകുക സാധ്യമല്ല. ഞാൻ കുറയാതെ എന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയില്ല. ഞാൻ കുറയണം. കുറഞ്ഞോ യോഹന്നാൻ? കുറഞ്ഞോ? കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞെന്നറിയോ? ഒരു രീതിയാ പറയാം യോഹന്നാൻ കുറഞ്ഞത്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒത്തിരി പേരെ യോഹന്നാൻ എങ്ങോട്ട് പുഷ് ചെയ്തെന്നറിയാവോ? എങ്ങോട്ട് പുഷ് ചെയ്തു? ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്. John 1:35.
പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട യേശുവിനെ അനുഗമിച്ചു.
ആ ശ്രദ്ധിച്ചേ, ഇതാള് പോകുന്ന കേസാണ്. എന്താ? ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ വഴി യോഹന്നാൻ ഭയങ്കര നഷ്ടം. രണ്ട് ശിഷ്യന്മാരാ പോയത്. നമ്മളൊക്കെ വിചാരിക്കും ഈ പോക്ക് പോവാണെങ്കിൽ മിക്കവാറും എന്റെ പണി കൂട്ടി പോകുന്ന ലക്ഷണോ. പിന്നെ വീണ്ടും യോഹന്നാന്റെ ഒറ്റ കാര്യമുള്ളൂ, തന്റെ ശിഷ്യന്മാരെ മുഴുവൻ എങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക? യേശുവിങ്കിലേക്ക് പുഷ് ചെയ്യുക. ഞാൻ പറയാം സോരങ്ങളെ, ഒരു പ്രവാചകനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഒരു പ്രവാചകനെ സംബന്ധിച്ച് അവന്റെ ശുശ്രൂഷയാണ്. കാരണം പുള്ളിക്കാരൻ ഉപവാസം, അപ്പൊ പിന്നെ ആഹാരത്തോട് പിന്നെ വലിയ പ്രതിപത്തിയൊന്നുമില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആഹാരം, രണ്ട് വസ്ത്രം. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ചാപ്പാട് ഓക്കെയാണ്, വസ്ത്രം ഒക്കെ നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. പിന്നെ ഒരു അല്പം ദൈവകൃപയൊക്കെ വേണം, വേണ്ടെന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ രണ്ട് കാര്യത്തിലും പുള്ളിക്കാരൻ താല്പര്യമില്ല. കാരണം എന്താ? ധരിച്ചിരിക്കുന്നത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, ഭക്ഷണമാണെങ്കിൽ വെട്ടി കിളിയും കാട്ടുതേനും. ഇപ്പം തേനിച്ചിട്ട് വിലയ്ക്കുള്ള സമയം. പക്ഷെ അന്ന് അന്നൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധാരണ വളരെ കോമൺ ആയിട്ടുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ ഇതിനൊന്നും വലിയ താല്പര്യമില്ലെന്ന്. പിന്നെ എന്തിലായിരിക്കാം പുള്ളിക്കാരന്റെ ഒരു താല്പര്യമുള്ള ഒരു കാര്യം? ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷ. പക്ഷേ ഓരോ പ്രാവശ്യവും യേശുവിനെ കാണുമ്പം യോഹന്നാൻ എന്തേലും പറയും എന്ന് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പോയി രണ്ടെണ്ണം. അപ്പുറത്തെ മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, അവന്റെ ശബ്ദം കിട്ടിയാൽ സന്തോഷിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് പത്ത് നമ്മുടെ കൂടത്തിൽ പോയി. പക്ഷേ ആൾക്കാര് തന്റെ പിന്നാലെ നിന്ന് യേശുവിന്റെ പിന്നാലെ പോകുന്നു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, യോഹനൻ തടവിലാകുമ്പോ കുറെ ശിഷ്യന്മാരെന്ത് ചെയ്തു, തടവിലായിട്ട് യോഹനാൻ ശിഷ്യന്മാരുണ്ട്. കാരണം ഇസ്രായേലിൽ അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്തില്ല, 400 വർഷക്കാലം കഴിഞ്ഞ് ഒന്ന് പ്രവാചകനെ വിടാൻ പറ്റത്തില്ല. ഇത്രയും യോഹനാൻ പറഞ്ഞിട്ടും കുറെ പേര് യോഹനാന്റെ കൂടെ തന്നെ നിൽക്കുക, നിൽക്കട്ടെ. പക്ഷെ യോഹനാൻ ഒറ്റ കാര്യമുള്ളൂ, എന്താണെന്നറിയാമോ, എന്നെ ആരും അനുഗമിക്കണ്ട, എന്ത് ചെയ്യണം, അവരേശുവിന്റെ മഹത്വം കാണണം, അവരേശുവിന്റെ തേജസ് കാണണം, അവരേശു ആരാണെന്നറിയണം, അവരേശുവിൽ വിശ്വസിക്കണം. അങ്ങനെയാ അവൻ കുറഞ്ഞോണ്ടിരുന്നത്. ആത്മീയ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ഒരു കാര്യം അതാ, അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുക. യോഹനാനെ വിട്ടിട്ട് യേശുവിലേക്ക് കടക്കുക. പരിചയമുള്ള വേദഭാഗമാണ് ഫിലിപ്പി ലേഖൻ 2 ഫിലിപ്പിൻസ് ചാപ്റ്റർ 2. അതിന്റെ 5 വാക്യം വായിക്കാം.
ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും.
അവിടെയാണ് യേശു ക്രിസ്തുവിലുള്ള ഭാവം. വേറെ ട്രാൻസ്ലേഷനിൽ ഹാവ് ദിസ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങളുണ്ടായിരിക്കട്ടെ. എന്താ യേശു ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് എഴുതി വെച്ചിരിക്കുക. എന്താ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി. ഇതാ യേശു ക്രിസ്തുവിന്റെ മനസ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കാൻ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് കൊരിന്തലേഖനത്തിൽ വാക്യം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ മറിച്ച് ചിന്തിച്ചു, എന്താ യേശു ക്രിസ്തുവിന്റെ മനസ്സ്? അപ്പൊ യേശു ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എന്താ, അവൻ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ മനസ്സ്. തന്നെത്താൻ താഴ്ത്തി. He became a servant. He became a human being. അതൊരു കാര്യം. അവിടെ നിന്നുണ്ടായിരുന്നു ഒരു മനുഷ്യനായി എന്നുള്ളതാണ് അന്നാമത്തെ കാര്യം. ദൈവമായിരുന്നവൻ മനുഷ്യനായി. അവിടെ കൊണ്ടും തീർന്നില്ല. മനുഷ്യനായവൻ ദാസനായി. He became a man. Then he became a servant. അടുത്ത ലെവലിലേക്ക് താന്നു. ഒരു അടിമയായി. ഇനി അടിമയിൽ തന്നെ പിന്നെയും താന്നു. കാരണം ഏറ്റവും നീചനായ അടിമയ്ക്കാണ് കുരിശുമരണം കൊടുക്കുന്നത്. അവൻ ഏറ്റവും നീചനായ അടിമയെ പോലെ. ഹി ബിക്കെയിം എ ബോണ്ട് സ്ലേവ്. നമ്മളെ താഴ്ചയുടെ ലെവലുണ്ട്. ആദ്യത്തെ ലെവലാണ് ഏറ്റവും അങ്ങ് താന്നു. എന്താണ്? ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയോളം താഴ്ന്നു. നമ്മൾ ചിലപ്പോ പറയത്തില്ല, ചെയ്യുന്നില്ല, ഞാൻ ഭൂമിയോളം താഴ്ന്നു കേട്ടോ. യേശു ചില അവിടെ താന്നു. എന്ത് ചെയ്തു? അടുത്തവൻ എന്തായി? അവൻ അടിമയായി. മനുഷ്യനായി ജനിച്ചു ബേത്ലഹേമിൽ ജനിച്ചവൻ അവൻ അടിമയായി, ഒരു ദാസനായി. നമ്മളിപ്പോ കാണുന്ന ഒരു പിക്ചർ ഇതാണ്. യേശു 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. നിങ്ങൾ ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് ഒറ്റ വിഷമം എന്റെ തുള്ളൂ, ആ യൂദയുടെ കാര്യം കൂടെ കൂട്ടത്തിൽ കഴിയല്ലേ. അപ്പൊ നമ്മളാന്ന് വിചാരിക്കുക, നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് യൂദ ഒറ്റക്കൊടുക്കുമെന്നൊക്കെ അറിയാം. അതിന് ഞാനായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയോ, ഒരു ഞെക്കെങ്കിലും കൊടുത്താൽ കാണി പിടിച്ചോടാ, എന്നെ ഒറ്റക്കൊടുക്കാനായിട്ട് പോകും. കാരണം എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളോട് നമ്മളെ ഒറ്റക്കൊടുക്കാൻ പോകുന്ന അറിയുന്ന ഒരാളിന് നമ്മൾ എത്ര ശുശ്രൂഷ ചെയ്യുമ്പോഴും അകത്തിങ്ങനെ എന്ത് ചെയ്യാണ്ടിരിക്കുന്നു, എന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നു, ഒറ്റക്കൊടുക്കാൻ പോകുന്നു, എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ടേ? ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അടുത്ത പത്രോസിന്റെ കാലം കഴിഞ്ഞു. തള്ളിപ്പറഞ്ഞത് പോട്ടെ, അത് പിന്നെ സമാധാനമുള്ള കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ വാളെടുത്ത ഒരാൾ വെട്ടേങ്ങടെ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേന് എനിക്ക് അത്ര മനസ്സിലാകാത്ത ഒരു കാര്യം. 3 വർഷക്കാലം പഠിച്ചയാൾ, യേശുവിന്റെ കാൽപാത്തിൽ യേശുവിന്റെ കൂടെ നടന്ന് പഠിച്ചയാളാണ്. എന്നിട്ട് കർത്താവിന്റെ ഏറ്റവും വലിയ ഉപദേശങ്ങളൊന്ന് ശത്രുവിനെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാം തലവരിക്ക് സമ്മതിച്ച. പക്ഷെ ഓൺ ദ സ്പോട്ട് വന്നപ്പോൾ കൊടുത്തു വെള്ളിക്കിട്ടൊരു വെട്ട്. ഈ പുള്ളിയുടെ കാലമാണ് അടുത്ത കഴിയുന്നത്. യൂദയുടെ കഴിഞ്ഞു, പിന്നെന്താണ് അടുത്തത്? പത്രോസിന്റെ കഴിയും. അടുത്താരുടെ കഴിയുന്ന അവരുടെ പേര് തന്നെ ഇടിമക്കൾ എന്നാ. ഇടിമക്കൾ ഇടി ഉണ്ടാക്കുന്ന മക്കളെന്നല്ല, സൺസ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞേ. അവരിച്ചിര എന്നാ പറഞ്ഞത്, ഇച്ചിരി ഇടിയും പുകയുള്ള ആൾക്കാരാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നറിയാമോ, ശമര്യ യേശുവിനെ സ്വീകരിച്ചില്ല. അപ്പം യാക്കോബ് യോഹന്നാനോട് വന്ന് പറഞ്ഞു, ചിന്തിച്ചോണം, തൊട്ടുമുമ്പേ ഈ പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പം ഇടത്തും വലത്തും ഇരിക്കാൻ വരം വേണമെന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരാണ്. അവന്മാർ ഇപ്പന്നെ പറഞ്ഞറിയാവോ, കർത്താവേ ഏലിയാവ് ചെയ്ത പോലെ ഞങ്ങൾ വന്ന് ചെയ്യട്ടെ. എന്തൊരു വിശ്വാസം എന്നറിയോ, വിശ്വാസത്തിന് യേശുവിനോട് കൂടിയപ്പം ഇവന്മാര് വിശ്വാസം പഠിച്ചു. ഏലിയാവ് ചെയ്ത പോലെ ഞങ്ങളും ചെയ്യട്ടെ, ആകാശത്തു നിന്ന് തീ ഇറക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് തിരിഞ്ഞ് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരായെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇവരുടെ കാല കഴിഞ്ഞു, ഇവരുടെ കാല. പിന്നെ തോമസിന്റെ കാര്യം പറയാൻ വേണ്ട, പുള്ളിക്കാരനാണെങ്കിൽ മൊത്തത്തിൽ വശവശയായിട്ട് സംശയമായിട്ട് പുള്ളിക്കാരൻ നിൽക്കുക. ബാക്കിയുള്ള ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ എന്നാ പറഞ്ഞത്, അവരിടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദമുണ്ട്, എന്നറിയോ, ഒരു ചോദ്യം ഇടക്കിടക്ക് ഡിസ്കഷൻ ഉണ്ട്. നമ്മൾ ഇടക്കിടക്ക് സ്പിരിച്വൽ ഡിസ്കഷൻ നടന്ന പോലെ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ട്, തങ്ങളിൽ ആരാണ് വലിയവൻ. ഇവരുടെ ഒക്കെ കാലാര് കഴുകുക? ആര് കഴുകുക? കർത്താവ് കഴുകുക. കർത്താവ് കഴുകുക എന്ന് പറഞ്ഞാൽ അപ്പം എന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാല് കഴുകുന്ന അടിമയാണ് ഏറ്റവും താഴത്തെ അടിമ. ചെരുപ്പിന്റെ വാറഴിച്ച് കാല് കഴുകുന്ന അടിമയാണ് ഏറ്റവും ചെറിയ അടിമ. അതിനേക്കാളും താഴത്തെ ഒരു പോസ്റ്റ് ഇല്ല. പക്ഷെ കർത്താവ് ഇവരുടെ ഓരോരുത്തരുടെയും കാലുകൾ കഴുകുക. ഇതായി താഴ്ത്തി എന്ന് പറഞ്ഞൊരു കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ മനോജ് വേറിന്റെയോ ബിനോയ് വേറിന്റെ ഒക്കെ കാല് കഴുകുന്ന എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എനിക്കറിയാം അവര് കർത്താവിൽ ശ്രേഷ്ഠന്മാരായ സഹോദരന്മാരാണെന്ന് ഉള്ളൊരു ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ എന്നെക്കാളും ഇളയ സഹോദരന്മാരുടെ കാല് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാവശ്യം ഒന്ന് ചിന്തിക്കണം, കാല് കഴുകാം. ഞാൻ ഒന്ന് ചിന്തിച്ചോട്ടെ ഇക്കാര്യം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയാ സഹോദരങ്ങളെ, ഒരു പ്രധാനം. അതിലേക്ക് ഞാനിങ്ങ് വരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മളെക്കാളും മുകളിലാണ് ഒരാളെന്ന് തോന്നിയാൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ എളുപ്പമോ? ഈസി. പക്ഷേ എപ്പോഴെങ്കിലും ഒരാൾ നമ്മളെക്കാൾ ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ ഒറ്റ കാര്യം പറ്റുള്ളൂ. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സ്. ഇതാ പൗലോസ് പറയുന്നത്, ഇതിന് ഒറ്റ കാര്യം പറ്റുള്ളൂ. എന്താ വേണ്ടത്? ക്രിസ്തുവിന്റെ മനസ്സ്. ഹാവ് ദിസ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യുവർസെൽഫ്. ക്രിസ്തുവിന്റെ ഈ മനസ്സ് നിങ്ങളിലുണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിന്റെ ഈ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണോ വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി. എപ്പോഴും ഇത് പൗലോസ് പറഞ്ഞതറിയാം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എന്റെ മുകളിൽ 2 അധ്യായത്തിന്റെ 1 വാക്യം വായിച്ചു വയ്ക്കും.
ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമറ്റപ്പെട്ട് ഏകഭാവമുള്ളവരായി എങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും.
അവിടെ 2:2 എത്ര കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഒന്ന് കൗണ്ട് ചെയ്യാവോ? സെയിം മൈൻഡ്, സെയിം ലവ്, യുണൈറ്റഡ് ഇൻ സ്പിരിറ്റ്, ഇന്റെൻഡ് ഓൺ വൺ പർപ്പസ്. ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. എന്താ പ്രശ്നം എന്നറിയോ? ഫിലിപ്പി സഭയിലൊരു പ്രശ്നം എന്തോ ആരും എന്തല്ല, ആ മോശക്കാരല്ല, എല്ലാവരും അത്യാവശ്യം കൃപയുള്ളവരാ. ഇതാക്കി രോഗശാന്തി വരും, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് പ്രവചനം, അടുത്ത ആൾക്ക് വേറൊരു ശുശ്രൂഷ. എല്ലാരും എന്താ മോശം? ആരും മോശമല്ല. പക്ഷെ എന്നറിയോ സംഭവം? ഒരു കോവർക്കിംഗ് നടക്കുന്നില്ല. ഒരു കോവർക്കിംഗ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാ പൗലോസ് പറഞ്ഞത്, പൗലോസ് പറയാണ് എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം, സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഏകമനസ്സുള്ളവരായി. എന്താ ഏകമനസ് എങ്ങനെയാ ഉണ്ടാകുന്നത്? കാൽവിനിസം, അർമീനിയനിസം, അല്ലെങ്കിൽ ആ ഇസം, ഈ ഇസം, 24 കൂട്ടം ഉപദേശങ്ങൾ മൊത്തമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഏകമനസ് ഉണ്ടാകുന്നത്? ഒറ്റ മാർഗമുള്ളൂ ഏകമനസ് ഉണ്ടാകാനായിട്ട്, എന്നറിയോ? ക്രിസ്തുവിന്റെ മനസ്സുണ്ടായാൽ ഏകമനസ്സായി. ഉപദേശങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാമെന്നേ, കുഴപ്പമില്ല. ജോർജ് വിറ്റ്ഫീൽഡും ജോൺ വെസ്ലിയും രണ്ടും രണ്ട് ഉപദേശക്കാരാണ്. ജോർജ് വിറ്റ്ഫീൽഡ് സ്ട്രോങ് കാൽവിനിസ്റ്റ്, ജോൺ വെസ്ലി ഭയങ്കര അർമീനിയൻ. രണ്ട് എക്സ്ട്രീം ലെവലുള്ള ആൾക്കാരാണ്. പക്ഷെ അവസാനം ജോർജ് വിറ്റ്ഫീൽഡ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, എന്റെ മരണസമയത്ത് പ്രസംഗിക്കുന്നത് ജോൺ വെസ്ലി ആയിരിക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ കാൽവിനിസ്റ്റിനെ കൊണ്ടുപോകുന്ന ആ കാൽവിനിസ്റ്റ് പ്രസംഗിക്കും. പക്ഷെ ജോർജ് വിറ്റ്ഫീൽഡ് പറഞ്ഞു, എന്റെ മരണസമയത്ത് ജോൺ വെസ്ലി പ്രസംഗിക്കണം. രണ്ടാമത് ജോർജ് വൈറ്റ്ഫീൽഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ജോർജ് വൈറ്റ്ഫീൽഡ് അറിയപ്പെടാത്തത് നിങ്ങൾക്കറിയോ? ജോൺ വെസ്ലി നിങ്ങൾക്ക് എല്ലാം അറിയാം, ജോർജ് വൈറ്റ്ഫീൽഡ് ഇവിടെ കേട്ടിട്ടുള്ളത് അറിയാം. പക്ഷെ സാധാരണഗതിയിൽ ലോക ചരിത്രത്തിൽ ജോർജ് വിറ്റ്ഫീൽഡ് ആണ് ജോൺ വെസ്ലിയേക്കാളും നല്ല സുവിശേഷം. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ സുവിശേഷം ആയിരുന്നു ജോർജ് വിറ്റ്ഫീൽഡാ. പക്ഷെ ജോർജ് വിറ്റ്ഫീൽഡ് ലാസ്റ്റ് പ്രാർത്ഥന വാർത്തയിട്ടാ പോയത്. എന്നറിയാമോ? സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം ജോർജ് വിറ്റ്ഫീൽഡിന്റെ നാമം ആരും അറിയാതെ പോകട്ടെ, എന്നാൽ എല്ലാവരും യേശുവിന്റെ നാമം അറിയട്ടെ. ഇതൊന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചേ, പറഞ്ഞു അദ്ദേഹം പോയത്. എന്നാൽ ദൈവ പ്രാർത്ഥന കേട്ടു. അവിടെ ജോർജ് വിറ്റ്ഫീൽഡ് അധികം ഒന്നും അറിയപ്പെടുന്നില്ല എന്നാ നമുക്ക് ചരിത്രത്തില്. ജോൺ വെസ്ലി പിന്നെ നമുക്ക് അറിയാവുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ്, ജോർജ് വിറ്റ്ഫീൽഡിലുണ്ടായിരുന്ന ആ ക്രിസ്തുവിന്റെ മനസ്സ്, തന്നെക്കാളും നേരെ ഓപ്പോസിറ്റ് ഉപദേശമായിരിക്കുന്ന ആ ജോൺ വെസ്ലി, എന്റെ മരണം ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതറിയാമോ? നേരെ തിരിച്ചു വന്നു ജോൺ വെസ്ലിയോടൊരിക്കുന്ന ഒരാൾ ചോദിച്ചേ, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പം ജോർജ് വൈറ്റ്ഫീൽഡ് അവിടെ ഞാനും കാണൂ? ഒരു ചെറിയ ഡൗട്ട് ചോദിച്ച ജോൺ വെസ്ലി പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജോർജ് വൈറ്റ്ഫീൽഡിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെന്നാ സാർ അങ്ങനെ പറഞ്ഞേ? അതല്ല, അദ്ദേഹം യേശുവിനോട് ഒത്തിരി അടുത്തും നമ്മളൊക്കെ വളരെ ദൂരെയായിരിക്കും, അവിടെ ജോർജ് വൈറ്റ്ഫീൽഡിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാ ജോൺ വെസ്ലിക്ക് ജോർജ് വൈറ്റ്ഫീൽഡിനെ കുറിച്ചുള്ള അഭിപ്രായം. ആമേൻ. അതാ ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2000 വർഷം കൊണ്ട് സഭയിൽ എത്തിപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാമോ? ഈ ക്രിസ്തുവിന്റെ മനസ്സ് വിട്ടുപോയി, ക്രിസ്തുവിന്റെ മനസ്സ് വിട്ടുപോയി. അവൻ വളരെയണം, ഞാൻ കുറയണം, ഞാൻ കുറയണം. ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, യുണൈറ്റഡ് ഇൻ വൺ സ്പിരിറ്റ്, ഏകാത്മാവിൽ നിലനിന്ന് എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അടുത്ത വാക്യം, മൂന്നാം വാക്യം.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ടേ.
ഞാൻ ഇത് നോക്കിയിട്ടെങ്ങും ഈ കാൽക്കുലേഷന്റെ തൊക്കാത്തൊരു സംഭവമാണ്. എനിക്ക് ഇതുവരെ അങ്ങോട്ട് കൃത്യമായിട്ട് പിടികിട്ടാത്തൊരു കാര്യമാണ്. ഡു നോട്ട് ഡു നത്തിങ് ഫ്രം സെൽഫിഷ്നെസ് ഓർ എംപ്റ്റി കൺസീറ്റ് ബട്ട് വിത്ത് ഹ്യൂമിലിറ്റി ഓഫ് മൈൻഡ് റിഗാർഡ് വൺ അനദർ ആസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ യുവർസെൽഫ്. സാറുകൾ, ഞാൻ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ, ഇത് വർക്ക് ചെയ്യുന്നില്ല ഈ സംഭവം. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ എന്ത് ചെയ്യണം? ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. നടക്കുവോ? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ചിലരെയൊക്കെ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണ. അവര് ശ്രേഷ്ഠന്മാരാ? എല്ലാവരെയും എങ്ങനെയായി ശ്രേഷ്ഠനായിട്ട് എണ്ണുന്നേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വചനം ചിന്തിച്ചിട്ടുണ്ടോ? ചിലരെ ശ്രേഷ്ഠനായിട്ട് എണ്ണു. ഇതിന്റെ വേറൊരു ഒരു ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് എന്ന് പറയാം. ഭാര്യമാരോട് പറയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഇവിടെയില്ലേ, എന്ത് ചെയ്യണം? എന്താ വാക്യം? എന്താ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം അല്ലെ? ബഹുമാനിക്കണം. ഞാൻ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവരോടൊന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു ടെർമിനോളജി ഉണ്ട്, ഈ കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയുള്ളൂ എന്ന് പറയും. ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് പറയുമ്പം എല്ലാ കുറവുകളും അറിയുന്ന ഭർത്താവ്, ഭർത്താവിന്റെ എല്ലാ കുറവുകളും ആർക്കെ അറിയാവുള്ളൂ? ശവക്കാർക്കൊന്നുപോലും അറിയത്തില്ല. നാട്ടുകാർക്കും പിടിയില്ല, കാരണം നാട്ടുകാർക്കെല്ലാം പുള്ളിക്കാരൻ വളരെ ഉദാരവതിയും ഔദാര്യവും നോക്കിയാ. പക്ഷെ ഭാര്യയ്ക്കാണ് ഈ ഭർത്താവിന്റെ എല്ലാ കുഴപ്പങ്ങളും അറിയാവുന്നത്. ആ ഭാര്യമാരോട് ദൈവവചനം പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? അവരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം. പറ്റുമോ? അതാ പറയാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രാർത്ഥന അതാ. ഇനി ഇവിടേക്ക് എടുക്കുക, ഇവിടെയും പറയാണ് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠമെന്നെണ്ണം. ഭാര്യമാരോട് ഞാൻ ആദ്യത്തെ കാര്യം പറയാം, കർത്താവ് പറഞ്ഞതാണെങ്കിൽ എത്ര കുറവുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്താ അറിയാമോ, ബഹുമാനിക്കണം. കാരണം എന്തായോ, അത് കർത്താവ് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഭർത്താക്കന്മാർക്ക് സന്തോഷമായി, എന്നാളും വേറെ ഇനി മുതലെങ്കിലും ബഹുമാനം കിട്ടുമല്ലോ. പക്ഷേ ഭർത്താക്കന്മാരോട് ദൈവത്തിന്റെ ഒരു കാര്യം പറയാനുണ്ട്, അതും കൂടെ നിങ്ങൾ നേടുന്നു അറിയാൻ ബാക്കി. പക്ഷെ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന വാക്യമാണത്. ഫസ്റ്റ് പീറ്റർ 1 പത്രോസ് 3 അധ്യായം. അതിന്റെ 7 വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 7.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്ന് അവർ ജീവന്റെ കൃപയ്ക്കും കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ.
അവർക്ക് എന്തു കൊടുക്കണം? അവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന്. കാരണം എന്താ? ജീവന്റെ കൃപയ്ക്ക് എന്താണ്? കൂട്ടവകാശികൾ. അപ്പൊ നമുക്ക് എളുപ്പമായ കാര്യങ്ങൾ. ഇപ്പം ബഹുമാനിക്കുവാൻ ഒരു കാര്യം കണ്ടാൽ മതി, എന്താണെന്നറിയാമോ? ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സഭയിലുള്ളവരാണെങ്കിലും എന്താണ്? ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാ. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വേറൊരു വാക്യം പറഞ്ഞുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരെ, ബാക്കി പറ, ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ, ദൈവം ശിക്ഷ വിധിക്കുന്നവൻ. ആ അപ്പോൾ എന്റെ കൂടെയുള്ള സഹോദരനെ ആര് തിരഞ്ഞെടുത്ത? കേട്ടില്ല, ദൈവം തെരഞ്ഞെടുത്തതാണെന്നുള്ള ബോധ്യം. നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കല്യാണത്തിന്, വിവാഹത്തിന്, വിവാഹശ്രൂഷയ്ക്ക് പറയുമ്പം നമ്മൾ ഇങ്ങനെ കാര്യം പറയാറുണ്ട്, ദൈവം തെരഞ്ഞെടുത്തതാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ ഞാൻ നിന്നെ ഭാര്യയായി. ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ വാക്ക് ഇടയ്ക്ക് പറഞ്ഞു, നീ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോണോ കാര്യം. ദൈവം തെരഞ്ഞെടുത്തതാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ഭാര്യയായി സ്വീകരിക്കുന്നു. അപ്പൊ സൗരങ്ങൾ, ഇവിടെ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളൊരു തിരിച്ചറിവ്. എന്റെ കൂടെയുള്ള സഹോദരൻ എന്തുകൊണ്ടാണ് വിലപ്പെട്ടവനായിരിക്കുന്നത്? അദ്ദേഹത്തിന് കുറവുകളുണ്ടായിരിക്കാം, വീഴ്ചകളുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ ആര് തെരഞ്ഞെടുത്തതാ? ദൈവം തെരഞ്ഞെടുത്തതാ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇടയ്ക്ക്, പക്ഷെ ഈ ബന്ധത്തിൽ എന്തുണ്ട്? എൻകറേജ്മെന്റ് ഉണ്ട്, കറക്ഷൻ ഉണ്ട്, ശാസനയുണ്ട്. ഇതൊന്നും ഇല്ലാതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത് വേറൊരു കോയിന്റെ മറസീട. അല്ലാതെ ദൈവം തിരഞ്ഞെടുത്താണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ആ സഹോദരോട് മിണ്ടായിരിക്കാൻ. തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? തെറ്റ് കണ്ടാൽ ശാസിക്കണം, തെറ്റ് കണ്ടാൽ തിരുത്തണം, അതെല്ലാം ഉണ്ട് എന്റെ കൂട്ടത്തിൽ. പക്ഷേ ആ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വിലയേറിയ വ്യക്തിയായിട്ട് കാണുവാൻ ദൈവം തിരഞ്ഞെടുത്തതാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കത്തണം. അപ്പോഴാണ് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കുഴപ്പമെന്ന് അറിയാം, നമ്മുടെ മാനുഷിക ബലഹീനത ഉണ്ടെന്നറിയാം. മാനുഷിക ബലഹീനത, ഒരാളുടെ നന്മ കാണുന്നതിനേക്കാൾ അധികമായി നമ്മൾ എന്ത് കാണും? എന്ത് കാണും? തിന്മ കാണും. ഈ മാനുഷിക ബലഹീനതയെ അതിജീവിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ദൈവം തെരഞ്ഞെടുത്തതാണെന്നുള്ളൊരു ബോധ്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ഇനി അടുത്തൊരു കാര്യം കൂടെ പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. പൗലോസ് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടെന്ന് അറിയാമോ? പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജഡത്തിൽ എന്ത് വസിക്കുന്നില്ല? നന്മ വസിക്കുന്നില്ല. അതും കൂടെ ചേർത്ത് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ എന്നിൽ ഒരു നന്മയുമില്ല. എന്തെങ്കിലും നന്മ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയതാ? എവിടെ നിന്ന് കിട്ടിയതാ? ദൈവത്തിൽ നിന്നുള്ള നന്മ മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. ഈ ബോധ്യം കൂടെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നന്മയിൽ പോലും പ്രശംസിപ്പാനില്ല. കാരണം എവിടുന്ന് കിട്ടിയതാ? അതുകൊണ്ടാ പറഞ്ഞത്, ലഭിച്ചതല്ലാതെ, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ഞാൻ കഴിഞ്ഞ ദിവസം എന്നാ കുമ്പളി ചെന്നപ്പം ബെന്നിദാറിന്റെ വീട്ടിൽ പോയി, കുമ്പളിലെ ബെന്നിച്ചാന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് പ്രസംഗമൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ബൈബിളൊക്കെ എടുത്ത് നേരെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേനൊരു വാക്ക് എഴുതി വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? അത് സ്വയം ചിതാവാക്യം വെച്ചിരിക്കുക. ലഭിച്ചതല്ലാതെ എനക്ക് എന്തുള്ളൂ? ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ല എന്ന മട്ടിൽ പ്രശംസിക്കുന്നത് എന്തിനെ? എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എന്നോട് ദൈവം ചെയ്തു സംസാരിച്ചു. സൗരങ്ങളെ, നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും കൃപയുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണമേ, മനുഷ്യ ജഡത്തിൽ ഒരു നന്മയെ വസിക്കുന്നില്ല. കാരണം ആദാമിൽ നിന്ന് നമ്മൾ പ്രാപിച്ചത് അതാ, ഒരു നന്മയുമില്ല. പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ വിടുവിക്കും? എന്തൊരു നിലവിളിയാണെന്നറിയാമോ? ആരെന്നെ വിടുവിക്കും? ഓ ദുർബലനായ മനുഷ്യൻ, നന്മ ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടെന്ന്, പക്ഷെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു നന്മയും ഇല്ലാതിരുന്ന എന്നിൽ ഇപ്പൊ നോക്കുമ്പോ ഒത്തിരി നന്മയുണ്ടല്ലേ? ഉണ്ടോ? നന്മയുണ്ടോ സൗരങ്ങളെ? ഇപ്പം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടുന്ന് കിട്ടിയതായത്? എവിടുന്ന് കിട്ടിയതാ? ദൈവത്തിന്. കാരണം ദൈവം ഒരുവനല്ലാതെ നന്മ നല്ലവൻ വേറെ ആരുമില്ല. ദൈവത്തിൽ നിന്നല്ലാതെ നന്മ ഇല്ല. അവിടെ പ്രശംസ മുഴുവൻ പോകുന്ന കേട്ടോ, നമ്മുടെ എല്ലാ പ്രശംസയും അവസാനിക്കുന്ന അവിടെയാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? യഹോവയായ ഞാൻ കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു, എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. സ്വരങ്ങളെ തിരിച്ചറിയണമേ, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാ. എന്തെങ്കിലും കൃപകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്നതാ. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഒരാളെ ബഹുമാനിക്കാൻ, ഒരാളെ സ്നേഹിക്കാൻ, ഒരാളെ വിലയേറിയവനായിട്ട് കാണാൻ, ഒരാളെ എഴുതി തള്ളാതിരിക്കുവാൻ. ഇതാ പോലീസ് പറഞ്ഞു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഒരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ എന്തിയണം? ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേ. എന്നിട്ട് പറയാണ്, അതാ ക്രിസ്തുവിന്റെ മനസ്സ്. ഒരാളെ ക്രിസ്തുവിനെ അറിയത്തില്ലേ? ക്രിസ്തു എവിടെ നിന്നാ വന്നതെന്ന് അറിയോ? അറിയോ? ക്രിസ്തു ക്രിസ്തുവിനെ അറിയാമായിരുന്നു. അത്താഴത്തിന് മുൻപ് യോഹന്നാൻ പതിവൊന്നും എടുക്കണ്ട, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ തന്റെ പുറംകുപ്പായം ഊരി അടിമയുടെ വസ്ത്രം ധരിച്ച് കാല് കഴിക്കുന്ന പറഞ്ഞു. യേശുവിന്റെ പൂർണ്ണ ബോധ്യമുണ്ട്. എവിടെ നിന്നാ വന്നേ? പിതാവിന്റെ അടുക്കൽ നിന്നാ വന്നേ. എങ്ങോട്ടാ പോകുന്നേ? പിതാവിന്റെ അടുക്കലേക്കാ പോകുന്നേ. വീണ്ടും യോഹന്നാൻ 17, പിതാവേ ലോകസ്ഥാപനത്തിന് മുൻപേ നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. യേശുവിന് വ്യക്തമായിട്ടറിയാം താൻ ആരാ. താൻ ദൈവമാ, താൻ ദൈവമാ, പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നതാ. ഇത് മുഴുവൻ തന്റെയാ. താൻ സൃഷ്ടിച്ചതാ ഈ സകലവും, താൻ മുഖാന്തരം ഉണ്ടായതാ ഇതെല്ലാം. താൻ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരുന്ന ആരുടനായ സർവശക്തനായ ദൈവമാ, പിതാവിനോട് താൻ തുല്യനാ. ഇതെല്ലാം അറിയാവുന്ന യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ദാസനെ പോലെ അവൻ കാലുകൾ കഴുകുക, ഒരു ദാസനെ പോലെ അവൻ ശുശ്രൂഷിക്കുക. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിദേശത്തു നിന്ന് അമേരിക്കയിൽ നിന്നൊരു സഹോദരനോട് സംസാരിച്ചു. എനിക്ക് ഷേബോസിന്റെ ഒരു കസിന്, അപ്പം അവിടെ ജനിച്ചു വന്ന് അവിടെ, അതുകൊണ്ട് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി എന്നെ ആക്സെന്റ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരൻ എത്ര ആക്സെന്റ് ന്യൂട്രലൈസ് ചെയ്തിട്ടും അമേരിക്കൻ ആക്സെന്റാ വരുന്നത്. ഈ ആർന്നൊക്കെ ഉള്ളത് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് പിടികിട്ടുന്നില്ല, കാരണം അമേരിക്കൻ ആക്സെന്റ് വെച്ചുവിടുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്ര ട്രൈ ചെയ്തിട്ടും ഈ ആക്സെന്റ് കയറി വരുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ അടുത്ത ദിവസം ഒരു 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 ട്രീറ്റ്മെന്റ് കാര്യത്തിന് പോയപ്പോൾ അവിടെ ഒരു മദാമയുണ്ട്. മദാമ ഞാൻ വീണ്ടും സോറി എന്തൊക്കെ ഇടയ്ക്ക് വേണ്ടി ചോദിക്കും. വീണ്ടും മദാമ എന്ത്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മദാമ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ബ്രിട്ടീഷ് ആക്സെന്റ്, അമേരിക്കൻ ആക്സെന്റിനേക്കാളും കട്ടിയാണ് ബ്രിട്ടീഷ് ആക്സെന്റ്. ഞാൻ പറഞ്ഞെന്നറിയോ, ഈ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഈ ആക്സെന്റ് മാറാൻ വലിയ പാടാ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു എത്ര പെട്ടെന്ന് ആക്സെന്റ് മാറിയത്! നമ്മെപ്പോലുള്ള മനുഷ്യരോട് അതേ ടോണിൽ സംസാരിക്കുക, ഏറ്റവും വലിയ നീചഭാവിയോട് അവനെ കൂട്ടത്തിരുത്തി ഭക്ഷണം കഴിക്കുക, അവനോട് തോളത്തോളിയർ നടക്കുക, അവന്റെ കാൽപാദങ്ങൾ കഴുകുക. ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവമായിരുന്ന യേശു മനുഷ്യനായി അവരുടെ നടുവിലൂടെ നടന്ന്, അവരോടൊപ്പം സംസാരിച്ച്, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, അവരോടൊപ്പം കൂട്ടായ്മ ആചരിച്ച്. ആരാത്? ഞാൻ നേരത്തെ പറഞ്ഞ തോമ, മത്തായി. ക്രിസ്തുവിൽ മാത്രമുള്ള അത്ഭുതം. എല്ലാ വ്യത്യാസങ്ങളും മാറും, ഒരൊറ്റ സ്ഥലം ക്രിസ്തുവില. In Christ there is no difference, no language barrier, no caste barrier. In Christ. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരാളാണ് എരിവുകാരനായ ശീമോൻ, കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷൻ തീഷ്ണതയുള്ള ശീമോൻ. എന്താ എരിവുകാരൻ എന്ന് പറഞ്ഞാൽ? ഇസ്രായേലിലെ ഒരു ഗ്രൂപ്പാണ് സീലഡ്സ് എന്ന് പറയും. സീലഡ്സ് ഒരു ഗ്രൂപ്പാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റോമ ഗവൺമെന്റിനെതിരെ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക. ആ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് ആര്? ഈ സൈമൺ, ഈ ശീമോൻ, എരിവുകാരനായ ശീമോൻ. പുള്ളിക്കാരന്റെ പരിപാടി റോമ ഗവൺമെന്റ് പറഞ്ഞ കേട്ടാൽ പുള്ളി വാളെടുക്കും, വെട്ടും, ഭയങ്കര പരിപാടിയാണ്. പക്ഷെ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു? യേശുവിന്റെ ഗ്രൂപ്പിൽ വന്നു. അടുത്ത വേറൊരു ഗ്രൂപ്പാണ് ഈ ചുങ്കക്കാര്. അവരുടെ പരിപാടി റോമ ഗവൺമെന്റിന് വേണ്ടി കരം പിരിക്കുക എന്ന് പറയാൻ റോമ ഗവൺമെന്റിനെ സേവിക്കുന്ന ഗ്രൂപ്പ്, അതിൽപ്പെട്ടയാളാണ് മത്തായി. ഈ രണ്ടുപേരും കൂടെ എവിടെ വന്നെന്നറിയാവോ? യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന്, റോമ ഗവൺമെന്റിന് വേണ്ടി അധ്വാനിക്കുന്ന ചുങ്കക്കാരനായിരുന്ന മത്തായി, റോമ ഗവൺമെന്റിന് വേണ്ടി എതിർ നിൽക്കുന്ന വാളെടുത്ത് നിൽക്കുന്ന എരിവുകാരനായ ശീമോൻ, രണ്ടുപേരും പാറുടെ കൂടെയാ? യേശുവിന്റെ കൂടെയാ. ഞാൻ പറഞ്ഞത് ക്രിസ്തുയേശുവിൽ എല്ലാം ഒന്നായി തീരുമെന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയുടെ തുടക്കമായിരുന്നു. കാലസമ്പൂർണത എന്ന് പറയാമോ? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം എന്ത് ചെയ്യും? ക്രിസ്തുയേശുവിൽ ഒന്നായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരനോട് സംസാരിക്കായിരുന്നു. അവിടെ പറയാണ്, അന്നു മുതൽ ഹെരോദവും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നു യേശുവിന്റെ ക്രൂശിവർമ്മത്തിന്റെ സമയത്ത്. അതുവരെ അവർ തമ്മിൽ വൈരമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ കുറുക്കനാണെങ്കിൽ മറ്റേയാൾ പുലിയ. കുറുക്കനും പുലിയ, ഹെരോദവും പീലാത്തോസും. പക്ഷെ ഇവർ തമ്മിൽ എന്തായി? സ്നേഹമായി. അതാ ക്രിസ്തുയേശു എവിടെ വരുന്നു അവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇക്കാര്യങ്ങൾ ഇതുപോലെ പോകുന്ന സ്വരങ്ങൾ. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐക്യമൊത്തപ്പെട്ട്, ഏകഭാവമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ മനസ്സാ. തന്നെ താൻ താഴ്ത്തുവാനുള്ള മനസ്സ്, മറ്റ് സഹോദരനെ ശ്രേഷ്ഠനായി കാണുവാനുള്ള മനസ്സ്. അവിടെയാ ആത്മീയ ശുശ്രൂഷ, അവിടെ ആത്മീയ ശുശ്രൂഷ. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് സന്തോഷമാണ് എനിക്കത് കാണുമ്പോൾ. ഓരോരുത്തരും ആ നിലയിലേക്ക് വളരണമെന്നാണ് എന്റെ ആഗ്രഹം. ഓരോരുത്തരും ഇരിക്കുന്ന ഓരോരുത്തരും ആ നിലയിലേക്ക് വളരണം. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരുമിച്ച് മുന്നേറാൻ കഴിയുള്ളൂ. കൂടെയുള്ള സഹോദരനെ, വ്യത്യാസങ്ങളൊക്കെ വരുമെന്നേ ഞാൻ പറഞ്ഞു. ഉപദേശകരമായ വ്യത്യാസങ്ങൾ വരും. എല്ലാം ഒരുപോലെ അഭിപ്രായം ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. ചിലരുടെ ഡയറക്ഷൻ പലതും വ്യത്യാസം ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ, പ്ലീസ് ലോർഡ്, ഞാൻ അവസാനിപ്പിക്കുക. യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ്. ഞാൻ കുറയുന്നതിനനുസരിച്ച്. പൗലോസ് പറഞ്ഞു പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പ്രശംസിക്കാനുണ്ട്. എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരിശന്മാരിൽ പരിശൻ, ഒത്തിരി പ്രശംസകൾ നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ചപ്പെന്നും ചവറന്നും എണ്ണുന്നു. ഓ, തനിക്ക് പ്രശംസിപ്പാനുള്ള അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശംസ യഹൂദന. മക്കെല്ലാവരും എന്താ? ജാതികള്, നായ്ക്കളെന്നാണ് അവർ കരുതുന്നത്. ആ യഹൂദന്മാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് പരീശന്മാര്, ന്യായപ്രമാണത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നവര്, ബെന്യാമിൻ ഗോത്രം. സ്വരങ്ങളെ പ്രശംസിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, എന്താ പരിജ്ഞാനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള? എന്ത് പരിജ്ഞാനമാ? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി. ഒരു വചനം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അതും കൂടെ പറഞ്ഞില്ല, അത് പൂർണ്ണമാകത്തില്ല. റോമാലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ.
എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെയും നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്കും വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നെ തന്നെ പ്രസാദിച്ചില്ല.
ശ്രദ്ധിച്ചേ, കർത്താവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം പറയാണ്, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. എന്തുകൊണ്ടെന്നറിയോ, നമുക്ക് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ രണ്ടു തരത്തിലുള്ള പ്രസാദിപ്പിക്കലുണ്ട്. മാൻ പ്ലീസിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അവരിൽ നിന്നെന്തെങ്കിലും കിട്ടാൻ വേണ്ടി പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യം പരിപാടിയുണ്ട്. അതിനെ കുറിച്ച് അല്ലൂടി പറയുന്നത് ബലഹീനായ ഒരുവനെ, അല്ലെങ്കിൽ എന്നെക്കാളും ചെറുതായ ഒരുവനെ, എന്തത്രയും പരിജ്ഞാനമില്ലാത്ത ഒരുവനുമായിട്ട് ഇടപെടുമ്പോഴുള്ള കാര്യം ഈ പറയുന്നു. ഒരു സഹോദരൻ, എന്റെത്രയും പരിജ്ഞാനമില്ല, ആ സഹോദരനുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം? അവിടെ എഴുതിയിരിക്കുകയാണ്, എന്താണ്? ക്രിസ്തുവും തന്നിൽ തന്നെ എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല, പ്രസാദിച്ചില്ല. എന്നിട്ട് എന്താണ് അതിന്റെ കാര്യം? അതിന്റെ അഞ്ചാം വാക്യം വായിക്കാം, അഞ്ചാം വാക്യം. എന്നാൽ
നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മൗത്യരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായ നമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ.
ശ്രദ്ധിച്ച്, എങ്ങനെയായിരിക്കണം ആരാധനയെ കുറിച്ച് പറയാം. ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഏകഭാവമുള്ളവരായി, അങ്ങനെ എഴുതിയിരിക്കുന്നത്, വിത്ത് വൺ അക്കോർഡ്, ഒരേ സ്വരത്തിൽ പിതാവായ ദൈവത്തെ മഹത്വീകരിക്കണമെങ്കിൽ ഒരു കാര്യം വേണം, എന്താണെന്നറിയാമോ? തന്നിൽ തന്നെ പ്രസാദിക്കാതിരിക്കണം. തന്നിൽ തന്നെ പ്രസാദിക്കാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റു സഹോദരനെ ശ്രേഷ്ഠനായിട്ട് കാണുവാൻ, മറ്റൊരു സഹോദരനെ ബഹുമാനിക്കുവാൻ, അവന്റെ കുറവുകളുടെ നടുവിലും എന്ത് ചെയ്യുക, തന്നിൽ തന്നെ പ്രസാദിക്കാതെ അവനെ ബഹുമാനിക്കുവാൻ ഒറ്റ മാർഗമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ മനസ്സ്. ഞാൻ പറയാം, ഇവിടെ എത്ര ആൾക്കാർ കടന്ന് ചാടി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ആരാധനയാകത്തില്ല കേട്ടോ. ഇവിടെ ഒരു 25 കൂട്ടം ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരെ വിളിച്ച് ഒരു പരിപാടി നടത്തിയാൽ ഞാൻ പറയാം നമ്മളൊക്കെ തലയും കുത്തി കുറച്ച് എല്ലാവരും താഴെ ആയിരിക്കും കിടക്കുന്നില്ല നമ്മുടെ. പക്ഷെ ആരാധനയാകത്തില്ല, ആരാധന ഏക മനസ്സോടെ, ഏകഭാവത്തോടെ, ഒരേ വായിനാൽ പിതാവിനെ മഹത്വപ്പെടുത്തുക. അതിനെന്താ വേണ്ടേ? ക്രിസ്തുവിന്റെ മനസ്സ്. ഈ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ആ സഹോദരനെ, ആ സഹോദരന് കുറവുണ്ട്, ചില സമയത്ത് ഞാൻ കറക്റ്റ് ചെയ്യും, ശാസിക്കും. പക്ഷെ ശാസിക്കുമ്പോഴും എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഉള്ളിലുള്ള നന്മ എന്താ, എന്റെ കർത്താവ് എനിക്ക് തന്നതാ. പരസ്പരം സ്നേഹത്തില്, എൻകറേജ്മെന്റില്, തിരുത്തലുകളില്, അതേസമയം തന്നെ ആ കൂടെയുള്ള സഹോദരനെ ബഹുമാനിക്കുന്നവര്. ക്രിസ്തുവിന്റെ മനസ്സ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.